ദ ബുക്ക് ഓഫ് ജൂഡ് യൂദയുടെ ലേഖനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുന്നു. ദ ബുക്ക് ഓഫ് ജൂഡ് 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ യൂദയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ എപ്പിസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വായിച്ചത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. വീണുപോകുവാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിൽ വീണുപോകാതെ നമ്മെ പ്രിവെന്റ് ചെയ്ത് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ താങ്ങി നിർത്തുവാൻ ശക്തിയുള്ള ബലമുള്ള ദൈവം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ പക്ഷത്ത് നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സഹകരണമുണ്ട്. ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സഹകരണം. ഒരുപക്ഷെ ആൾക്കാർ ചോദിച്ചേക്കാം, അത് എങ്ങനെ പറയുവാനായിട്ട് കഴിയും? എൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ എഴുതിൽ നശിപ്പിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഒന്നും കൂടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യൂദാപ്പോസ്തലൻ ഈ ലേഖനമെഴുതിയ പശ്ചാത്തലം താൻ തന്നെ അവിടെ പറയുന്നു. നമ്മൾ പൊതുവിൽ പങ്കിടുന്ന രക്ഷയെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിച്ചു എങ്കിലും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യൂദാപ്പോസ്തലൻ വ്യക്തികളോട് സഭകളോട് പറയുകയാണ്, നമ്മൾ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ട സമയമായി. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് നാം പറയുമ്പോൾ നമ്മളിലും വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ തന്നെ സഭയിലും ഒരു കുറവ് സംഭവിക്കാതിരിക്കാൻ, ഒരു ലാക്നസ് സംഭവിക്കാതിരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാട്ടം കഴിക്കണം. നമ്മൾ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ യൂദാ അപ്പോസ്തലൻ മൂന്ന് തരത്തിലുള്ള ഗ്രൂപ്പുകാരെയും മൂന്ന് തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെയും ഇവിടെ എടുത്തു കാണിക്കുകയാണ്. നമ്മൾ ഈ യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മൂന്ന് ഇൻഡിവിജ്വൽസിലും വന്ന വിശ്വാസത്യാഗത്തെ കുറിച്ച് യൂദാപ്പോസ്തലൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുമെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്നവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ, നമ്മൾ വായിച്ചത് പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം അവരെ വീണ്ടെടുത്ത് കൊണ്ടുവന്നവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷാവിധി അവിടെ മേൽ വീണു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം മൂന്ന് ഗ്രൂപ്പ് ആൾക്കാരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ ദൂതന്മാർ. അവിടെ എഴുതിയിരിക്കുന്നത് അവർ വാഴ്ച കാത്തുകൊണ്ടില്ല. അപ്പോൾ ദൈവം സ്വർഗത്തിലായാൽ പോലെയും ദൈവത്തിന്റെ ദൂതന്മാർക്ക് കൊടുത്തിരുന്നതായ പൊസിഷൻ ആൻഡ് അതോറിറ്റി ഉണ്ടായിരുന്നു. അവർക്കൊരു സ്ഥാനവും ആ സ്ഥാനത്തിന്റെ പരിധിയിൽ നിൽക്കേണ്ടതായിട്ടുള്ള അധികാരവും അവർക്ക് ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ആ അധികാര പരിധിക്ക് ഉള്ളിൽ നിൽക്കാതെ പോയതുകൊണ്ട് അവരെയും ദൈവം സൃഷ്ടിച്ചു എന്നാണ് അവിടെ യൂദാപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭൂമിയിലായാലും ദൈവഹിതപ്രകാരം വിളിക്കപ്പെട്ടവരെ അവൻ സൂക്ഷിക്കുന്നു. സ്വർഗത്തിലായാലും അല്ലെങ്കിൽ ദൂതനായാലും ദൈവ വ്യവസ്ഥ വിട്ടാൽ അവിടെയും പണിഷ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് ആ യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സോദോം ഗൊമോറ എന്ന് പറഞ്ഞാൽ ജാതികളായിട്ടുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പ്രസാദമില്ലാത്ത വഷളത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ആ വഷളത്വത്തിൽ അവര് വളരെയധികം സന്തോഷം കണ്ടെത്തി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് തീ മഴ ഇറങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഏത് ജനമായാലും ദൈവവ്യവസ്ഥ വിട്ടാൽ അല്ലെങ്കിൽ പരിധി വിട്ടാൽ ദൈവം ശിക്ഷിക്കും എന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ മൂന്ന് ഗ്രൂപ്പ് അവരുടെ കാര്യം പറഞ്ഞിട്ട് മൂന്ന് ഇൻഡിവിഡ്യൂൾസിനെ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അതിൽ ഒന്നാമത്തതായിട്ട് കന്നത് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ 11-ാമത്തെ വാക്യമാണ്. അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. 3 ഇൻഡിവിഡ്യൂൾസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ ഈ കയീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഏദൻ തോട്ടത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായ ശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ജീവിച്ചപ്പോൾ ദൈവഹിതത്തിന്റെ അല്ലെങ്കിൽ ദൈവഹിതത്തിന് വിപരീതമായിട്ട് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം കയീനോട് നേരിട്ട് ഇടപെട്ടിട്ടും ദൈവത്തെ അവൻ ശ്രദ്ധിച്ചില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തെ ശ്രദ്ധിച്ചില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ കയീന്റെ വഴിയെക്കുറിച്ച് യൂദാപോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ബിലയാം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ പിന്നാലെ ഒരു ദൈവാഗ്രഹിയായി പോയതുകൊണ്ട് ബിലയാമും ശിക്ഷിക്കപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ചരിത്രഭാഗങ്ങളെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കോരകിന്റെ മത്സരം. ഈ കോരകിന്റെ മത്സരത്തെ കുറിച്ച് നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. പ്രൈസ് ഗോഡ്. കോരകും അവരെ കൂട്ടരും 250 പേരെ കൂട്ടി മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് മത്സരിച്ചു. അവര് പറയുകയാണ് മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവയുടെ മധ്യമുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നതെന്ത് എന്ന് ഹല്ലേലൂയ. മോശയ്ക്കും അഹരോനും എതിരായിട്ട് അവരെ സംസാരിപ്പാനായിട്ട് തുടങ്ങി മത്സരം. അപ്പോൾ നമ്മൾ നോക്കുക, കായീന്റെ വഴി, ബിലയാമിന്റെ വഞ്ചന, കോരകിന്റെ മത്സരം. ഇന്നും ഈ ലോകത്ത് ഈ വിധ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ കൂടെ മനുഷ്യൻ പോകുക. അതുകൊണ്ട് തന്നെ ബിലയാമിനെ പോലെ പണത്തിന്റെ പുറകെ ഓടുന്നതായി ഒരു കൂട്ടം ആൾക്കാർ. അതുമാത്രമല്ല, മത്സരികൾ ഇങ്ങനുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകാരെയും ഈ മൂന്ന് ഇൻഡിവിഡ്യൂൾസിനെയും കൂടെ എടുത്തു കണ്ടി യൂദാപോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവസാന്നിധ്യം അവർ അനുഭവിച്ചതാണെങ്കിൽ തന്നെയും പ്രൈസ് ഗോഡ്, അവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവ വഴി വിട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരെല്ലാം ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് പാത്രിഭൂതരായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ യൂദാപോസ്തലൻ നമ്മളോട് പറയുകയാണ്, അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു എക്സോട്ടേഷൻ ആണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ബുദ്ധി ഉപദേശമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 17-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണ് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത്? അവർ ദൈവത്തിന്റെ ഉപദേശം, ഹല്ലേലൂയ, നമുക്ക് ഓരോരുത്തർക്കും അവൻ വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പോന്നു. അതിനുശേഷം അപ്പോസ്തലന്മാർ ദൈവസഭയെ പല കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു. ഇവിടെ യൂദാപ്പോസ്തലൻ പറയുന്നത് അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഹല്ലേലൂയ. രണ്ടു പത്രോസിന്റെ ലേഖനം 3:4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് പരിഹാസികൾ ദൈവസഭയിലേക്ക് നുഴഞ്ഞു കയറും. ദൈവസഭയെയും ദൈവമക്കളെയും അവർ നിന്ദിക്കും, ഉപദേശങ്ങളെ അവർ കോട്ടിക്കളയും. നോ ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ദ മോക്കേഴ്സ് വിൽ കം വിത്ത് ദേർ മോക്കിംഗ്. ഹല്ലേലൂയ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോസ്തലനായ യൂദ പറയുകയാണ് അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ടും ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ഇംഗ്ലീഷിൽ അത് കാണുന്നത് ബിൽഡ് യു അപ്പ് എന്നാണ്. ബിൽഡ് യു അപ്പ്, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. എന്തിനോട് നമ്മൾ ബിൽഡ് ചെയ്യണം? ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണോ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ അവിടെ ദൈവം ഒരു വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് ഓരോ കല്ലും എടുത്തു വച്ച് അത് പണിയണം. ഫൗണ്ടേഷനിൽ മാത്രം കിടന്നാൽ പോരാ, ഓരോ ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിനോട് ചേർന്ന് വളർന്നു വരുന്നവരാകണം. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുന്നത്, ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തിൽ നിന്നുള്ള ആ പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ഈ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവവാക്തത്വങ്ങളിലും ദൈവ നടത്തിയ വിധങ്ങളെയെല്ലാം നമ്മൾ ഓർത്ത്, ഹല്ലേലൂയ,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം അത് വളരുവാനായിട്ടിടയാകണം. ഹാലലിയ. അതുകൊണ്ടാണ് യൂദ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം, നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. അപ്പോൾ ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുകയാണ്. ഹാലലി, നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. ഹാലലിയ. ഒന്നാം രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹാലലിയ വന്നതായിട്ടുള്ള സമയത്ത് ഹാലലിയ നമ്മളൊരു ആത്മീയ ഒരു കുഞ്ഞാണ്. ഹാലലുയ്യ. അപ്പോൾ ആ ഒരു ആത്മീയ കുഞ്ഞ ആയിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ ഹാലലുയ്യ ചില സന്ദർഭങ്ങളിലൊക്കെയും പ്രതികൂലത്തിൻ്റെതായിട്ടുള്ള കാറ്റുകൾ ആല് നമ്മുടെ മേലെ അടിച്ച് നമ്മൾ കുലുങ്ങി പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹാലലുയ്യ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ. എന്നാൽ ആ സമയത്തൊക്കെ അനേക പ്രാവശ്യം നമ്മുടെ കരങ്ങളെ അവൻ പിടിച്ച് ഹാലലുയ്യ നമ്മെ ഓരോരുത്തരെയും അവൻ താങ്ങി നടത്തി. ഹാലലുയ്യ. ആ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്ത. ഹാലലുയ്യ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടും നമ്മൾ കേട്ടിട്ടും എല്ലാം. ഹാലലുയ്യ. പിന്നെയും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ. ഇന്ന് പകൽക്കാലം. ഹാലലുയ്യ. കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അതിന് നന്ദി പറയുന്നവരായി തീരുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ഹാലലുയ്യ. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും ഹാലലുയ്യ നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളൊന്നും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞറിയില്ലായിരുന്ന സ്ഥാനത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തി ശക്തനാണെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അങ്കുരിക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അത് മാത്രമല്ല നമ്മുടെ ഓ ശരീരത്തെ എല്ലാം ബലപ്പെടുത്തി അതിൽ നമ്മെ ജയകരമായി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ആത്മീയ വർധനവ് ഉണ്ടായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്നവരായി തീരണം. അതുകൊണ്ടാണ് യൂദാപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് 20-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന നിങ്ങൾ വരുത്തണം. നമ്മൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നവരായിരിക്കണം. ബിൽഡ് യു അപ്പ്. ഹല്ലേലൂയ. Glory to God, Jesus. എന്നിട്ട് യൂദാപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിയും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടാത്തുള്ള വിഷയങ്ങൾ കോർത്തിണക്കി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി യാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പിശാചിന് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് രണ്ട് വിഷയങ്ങളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ട് കാതനായിട്ടുള്ള ഡോക്ട്രിൻ വിഷയങ്ങൾ. ഒന്ന് ഉപദേശം, രണ്ട് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ആർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് കഴിയത്തില്ല. എല്ലാവർക്കും പ്രാർത്ഥിപ്പാനായിട്ട് അറിയാം. നമ്മള് 5, 6 അല്ലെങ്കിൽ 10, 20, 25, 30 വർഷമായൊക്കെ നമ്മള് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ സേവിച്ചു വരുന്നവരാണ്. എന്നാൽ നമുക്ക് ആർക്കും പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല എന്ന് നമുക്ക് ആർക്കും പറയുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഓരോരോ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്കറിയാതെ വരും. നമ്മുടെ ജീവിതത്തില് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഒരു ശാരീരിക ബലം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് വേണ്ടിയാണോ? ഹല്ലേലൂയ നമുക്കറിയത്തില്ല. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിയും, നമുക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. ദൈവ മക്കളെ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആത്മാവിൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. അപ്പോൾ ഈ അപ്പോസ്തലീയ ഉപദേശങ്ങളും ഈ പ്രാർത്ഥനയും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ 2 കാലുകൾ, ഒന്നിന് ഒരു നീളം കുറവൻ വന്നു കഴിഞ്ഞാൽ അത് നല്ല നേരായിട്ടുള്ള പാതയിൽ നടന്നു പോകാനായിട്ട് കഴിയത്തില്ല. അത് 2 വളരെ തുല്യമായിട്ടിരുന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് നടന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ യൂദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. 21-ാമത്തെ വാക്യം. എല്ലാറ്റിന്റെയും ക്ലൈമാക്സ് എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാണ്, നിത്യജീവൻ. എറ്റേണൽ ലൈഫ് അവിടെ നമ്മൾ എല്ലാവരും കാണപ്പെടണം. ഹല്ലേലൂയ. ഇഹലോകവാസം തീരുന്ന ഒരു സമയമുണ്ട്. ഇവിടെ നമ്മൾ ഓടിയതും അധ്വാനിച്ചതെല്ലാം ഇവിടം കൊണ്ട് അത് തീർന്നു പോകും. എന്നാൽ നിത്യജീവന് വേണ്ടി എന്തെങ്കിലും നമ്മൾ സംഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അതാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്ന നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ടാണ് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. നമ്മള് എന്താണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. അത് വേഗത്തിൽ സംഭവിക്കും. അതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ ഇതെല്ലാം മാറുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ നമുക്ക് വെറും കൈയോട് ദൈവസന്നിധിയിൽ പോയി നിൽക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പറയുന്നു, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കാതെ ദൈവം നമ്മളെ എങ്ങനെ സൂക്ഷിക്കും? പ്രൈസ് ഗോഡ്. രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ. രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതാണ്. ഒന്ന്, ദൈവം നമ്മളെ വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. എന്നിട്ട് നമ്മൾ വീഴാതെ സൂക്ഷിപ്പാനുള്ള ഒരു കടപ്പാടും നമ്മുടെ വക്കലുണ്ട്. നമ്മൾ വീഴാതെ സൂക്ഷിപ്പാനുള്ള കടപ്പാട് നമ്മുടെ പക്കലുണ്ട്. ദൈവം നമ്മളെ വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സംശയിക്കുന്നവരായ ചിലരോട് കർണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവീൻ, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും ഭഗിച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കർണ കാണിക്കുവീൻ. അപ്പോൾ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പക്കലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി തീർത്തതിന്റെ, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അവന്റെ ശിഷ്യരാക്കി തീർത്തതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ, ചിലരെ തീയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് ഈ തീ എന്ന് പറഞ്ഞാൽ? അത് ന്യായവിധിയുടെ തീയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യമായിട്ടുള്ള ന്യായവിധി. ചർച്ച് ഓഫ് ഗോഡ് ഈസ് എ റെസ്ക്യൂ മിഷൻ. ഈ ഫയർ ഫൈറ്ററിനെ കുറിച്ച് നമ്മള് നോക്കുമ്പോൾ, അവരുടെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഫയർ എഞ്ചിനുമായി പോയി ആ തീ അണയ്ക്കും. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവ ക്രോധാഗ്നിയെ കെടുത്തുവാനായിട്ട് നമുക്കാർക്കും കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, വീഴാതെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ, ഹല്ലേലൂയ, ഒരു ഉത്തരവാദിത്വം നമ്മുടെ വെക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ ആ വലിയ തീയുടെ അഗ്നിയിൽ നിന്നും രക്ഷിപ്പാനായിട്ട് നമുക്ക് കഴിയും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ യൂദാപോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നതാണ്, നമ്മുടെ ഉത്തരവാദിത്വം നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. നമ്മളെ വീഴാതെ നിർത്തുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉണ്ട്. നമ്മളെ ഓരോരുത്തരെയും കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ വാഴ്ച കുറിവാക്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. പകൽക്കാലം അവന്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ നമ്മള് കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകിച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കർണ കാണിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. എന്നാൽ ഹല്ലേലൂയ, ഒരു ആശീർവാദത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് അല്പസമയം കൂടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നിടത്ത് അല്പസമയം നിങ്ങളുടെ കണ്ണുകൾ അടയട്ടെ. ഹല്ലേലൂയ. ഓ, നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ. കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ഞങ്ങളെ നിർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് ഒരുക്കലായി പറമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നമ്മൾ പോരാട്ടം കടിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഓ, നമ്മളെ തന്നെ സൂക്ഷിച്ച് ഹല്ലേലൂയ. ഹല്ലേ, ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി കാക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഓ, നമ്മെ ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹാല സങ്കീർത്തന ഭാഗത്തുനിന്നും കൂടെ കേൾക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേ, ദൈവവചനത്തിനെല്ലാം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നല്ലോ. ഇത്രത്തോളം നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അടുത്ത ആഴ്ചക്കാലം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ ആണല്ലോ. ഹല്ലേലൂയ. ഓ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ വ്യത്യാസം ദൈവം വരുത്തുന്ന ദിവസങ്ങളാക്കി ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ.